السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ ബുധനാഴ്ചകളിലായി ഇമാം അബു സക്കരിയ്യ യഹ്യ ഇബ്നു ഷറഫ് അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊൻ അന്നവവിയ്യ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ അർബഊൻ അന്നവവിയ്യയിലെ രണ്ടാമത്തെ ഹദീസിലാണ് ഞാനും നിങ്ങളും കഴിഞ്ഞ ദർസിൽ നിർത്തിയത്. രണ്ടാമത്തെ ഹദീസ് എന്ന് പറയുമ്പോൾ ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും സൂചിപ്പിക്കാനുള്ളത്, ദർസ് കേൾക്കുന്ന ആൾക്കാരോടും സൂചിപ്പിക്കാനുള്ളത്, ബറക്കല്ലാഹു ഫീക്കും, നമ്മൾ ഒരിക്കലും ഈ ദർസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് അർബഊൻ അന്നവവി എന്ന് പറയുന്ന ഗ്രന്ഥം തീർക്കുവാനോ അല്ലെങ്കിൽ അൽ അർബഊൻ അന്നവവി എന്ന ഗ്രന്ഥം പഠിച്ചു എന്ന് ആൾക്കാരോട് പറയാനോ അല്ല. മറിച്ച് ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഹദീസ് തീർക്കുക എന്ന ഉദ്ദേശം മാറ്റിവെച്ചിട്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ക്ലാസുകൾ പതുക്കെ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോ കേൾക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അവരുടെ ജീവിതത്തിൽ അതിനെതിരായിട്ടുള്ള വല്ല വിഷയങ്ങളും ഉണ്ടെങ്കിൽ ആ ഹദീസും ആയത്തും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മാറ്റിയെടുക്കാനാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ നല്ല രീതിയിൽ കേൾക്കുവാനും പഠിക്കുവാനും അറിയാനും വേണ്ടി പരിശ്രമിക്കുക. ഇവിടെ ഒരു വാക്ക്, സലഫ് സ്വാലിഹീങ്ങളിൽ നിന്ന് വന്ന ഒരു വചനം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, إذا أراد الله بعبد خيرا الله سبحانه وتعالى ഒരു അടിമക്ക്, അല്ലാഹുവിന്റെ ഒരു അടിമക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകും. ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ ഉദ്ദേശിച്ചാൽ മൂന്ന് കാര്യങ്ങൾ അല്ലാഹു അവന് നൽകും. ഒന്നാമത്തേതായിട്ട് അൽ ഫിഖ് ഫിദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹു അവന് നൽകും. ഒരു വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അവനിൽ അള്ളാഹു ഖൈർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു നൽകുന്ന ഒന്നാമത്തെ കാര്യം അവന്റെ ദീനിന്റെ വിഷയത്തിൽ ഇൽമ് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിയായിട്ട് മനസ്സിലാക്കുവാനും പഠിക്കാനുമുള്ള ഒരു താല്പര്യം അവന്റെ മനസ്സിൽ നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീന് പഠിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം, പല ആൾക്കാരും പറയാറുണ്ട് അറബി ഭാഷ അറിയില്ല, ഉലമാക്കളുടെ ദർസുകൾ കേട്ടിട്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മലയാള ദർസുകൾ എടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ഉലമാക്കളായതുകൊണ്ട് ഒന്നുമല്ല, മറിച്ച് നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ്. പക്ഷേ ഉലമാക്കളുടെ ദർസിൽ നിന്ന് കിട്ടുന്ന ഫായിദകളാണ് നമ്മൾ മലയാള ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അത് വായിക്കുവാനും അല്ലെങ്കിൽ അത് കേൾക്കുവാനും പഠിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അത് അള്ളാഹു നമ്മളിൽ ഖൈർ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ്. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വസഹാദതൻ ഫിദ്ദുനിയ, അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ വിരക്തി നൽകും അള്ളാഹു സുബ്ഹാനഹു വതആല. ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ രണ്ടാമതായിട്ട് അയാൾക്ക് നൽകുന്നത് ഈ ദുനിയാവിനോട് വിരക്തിയാണ്. സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി ഇൽമു പഠിക്കാൻ വേണ്ടി ആരംഭിച്ചാൽ, അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി അവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഇൽമു പഠിക്കാൻ ആരംഭിച്ചാൽ അവന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ദുനിയാവിനോട് വിരക്തി വരും. ഏത് പ്രയാസങ്ങൾ വന്നാലും, പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും, ഈ ദുനിയാവിലെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന രീതിയിലുള്ള ഒരു മനോഭാവം അവന്റെ മനസ്സിൽ വരും. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന ഒരു നിഅമത്താണ്. മൂന്നാമത്തെ കാര്യം, മുഹമ്മദ് ഇബ്നു കഅബ് അൽ ഖുറദി അലൈഹി റഹ്മത്തുള്ളാ സൂചിപ്പിക്കുന്നു, വബസറൻ ബിഉയൂബിഹി, ഒരു വ്യക്തിക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ നൽകുന്ന മൂന്നാമത്തെ കാര്യം, അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തെറ്റുകളും ന്യൂനതകളും കാണാനുള്ള ഒരു കണ്ണ് അവൻ അള്ളാഹു നൽകും. അത് കിട്ടിയാൽ എന്താ ഏറ്റവും വലിയ ഉപകാരം? അത് കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ തന്നിൽ നിന്ന് വന്നുപോകുന്ന ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒരു വ്യക്തി അറിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് തൗബ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾ ഇഷ്ടപ്പെടുന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ദർസുകൾ കേൾക്കുവാനും അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് അടുക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മളിവിടെ പറയുന്ന വിഷയങ്ങൾക്കെതിരായിക്കൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ, നല്ലൊരു ജീവിതം ആരംഭിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനേക്കാൾ ഉപരി ഒരു കാര്യം ഉണർത്താനുള്ളത്, ഞാൻ പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ അതുപോലുള്ള വിഷയങ്ങളോ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അതും സൂചിപ്പിക്കണം, അത് നിർബന്ധമായും സൂചിപ്പിക്കണം. ഉലമാക്കൾ പറയാറുണ്ടായിരുന്നു, റഹിമല്ലാഹു മൻ അഹദ ഇലയ്യ ഉയൂബി, എന്റെ ന്യൂനതകൾ എനിക്ക് ഹദിയ നൽകുന്നവനെ അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് നൽകട്ടെ. നമ്മുടെ ന്യൂനതകൾ നമ്മൾക്ക് ഒരാൾ പറഞ്ഞിരിക എന്ന് പറയുന്നത് ഹദിയയാണ്, അദ്ദേഹം നമ്മോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. അല്ലാതെ ചില ആൾക്കാർ ചെയ്യുന്നത് പോലെ എന്ത് തെറ്റുകൾ പറഞ്ഞാലും നമ്മുടെ നാടിന്റെ ഭാഷ അനുസരിച്ച് ഒരു സോപ്പിട്ടിട്ട് നടക്കുന്ന രീതി ഒരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പരിചയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ കണ്ടാൽ പറഞ്ഞു തരിക, അതേപോലെ തന്നെ തെറ്റുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എന്തിരുന്നാലും കഴിഞ്ഞ ദർസിൽ നമ്മൾ ഹദീസ് ജിബ്രീൽ അൽഹംദുലില്ലാ അതിന്റെ ആദ്യഭാഗം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടോട് ചേർത്തിരുന്നു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം, അതുവരെയാണ് നമ്മൾ സംസാരിച്ചത്. അവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട അദബ്, അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ധരിക്കേണ്ട വസ്ത്രം എങ്ങനെയായിരിക്കണം, അതേപോലെ തന്നെ ഇൽമിന്റെ സദസ്സുകളിൽ ഇരിക്കേണ്ട മര്യാദ. അൽഹംദുലില്ലാ എല്ലാവരും കേട്ടിരിക്കും, മനസ്സിലാക്കിയിരിക്കും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് സ്വീകരിക്കാൻ എപ്പോഴും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, യാ മുഹമ്മദ്, മുഹമ്മദേ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യം, അതിന്റെ ഉത്തരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, എന്നിരുന്നാലും വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക, കാരണം മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഒരു പക്ഷേ ചില ആൾക്കാർ കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കുമ്പോൾ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കും. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലെങ്കിൽ വന്ന വ്യക്തി ചോദിച്ചിരിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, ഇസ്ലാം ഈമാൻ എന്ന് പറയുന്ന കാര്യങ്ങൾ രണ്ടും രണ്ടാണ്. ഇസ്ലാമും ഈമാനും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല, രണ്ടും ഒന്നാണെന്ന് ചില ഉലമാക്കൾ പറഞ്ഞു. അത് ബാക്കിയുള്ള ഉലമാക്കൾ ആ ഒരു വീക്ഷണം തെറ്റാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമും ഈമാനും രണ്ടിനും രണ്ടർത്ഥമുണ്ട്. പക്ഷെ എന്താണ് അതിന്റെ തഹ്ഖീഖ്? ഒരു ഖുർആനിന്റെ ആയത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ ഇസ്ലാം എന്ന പദവും ഈമാൻ എന്ന പദവും വരികയാണെങ്കിൽ ഈമാൻ കൊണ്ടുള്ള ഉദ്ദേശം, ഇസ്ലാം കൊണ്ടുള്ള ഉദ്ദേശം രണ്ടും രണ്ടാണ്. ഒരു പദത്തിൽ, ഒരു ആയത്തിലോ ഹദീസിലോ ഈമാൻ എന്ന പദവും ഇസ്ലാം എന്ന പദവും രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ രണ്ടും കൊണ്ടും ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഒരു ആയത്തിലോ ഹദീസിലോ വെറും ഈമാൻ എന്ന പദം മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ അവിടെ ഇസ്ലാം കാര്യങ്ങളും ഉദ്ദേശിക്കപ്പെടും, ഈമാൻ കാര്യങ്ങളും ഉദ്ദേശിക്കപ്പെടും, രണ്ട് കാര്യങ്ങളും അവിടെ ഒരുമിച്ചുകൂടും. അതേപോലെ തന്നെ ഇസ്ലാം എന്ന പദം മാത്രമാണ് വന്നത് എങ്കിലും ഈമാൻ കാര്യങ്ങളും ഉൾപ്പെടും, ഇസ്ലാം കാര്യങ്ങളും ഉൾപ്പെടും. അതല്ലാതെ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഹ്യമായ പ്രവർത്തനങ്ങളും, ഈമാൻ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ അകത്തുള്ള ആന്തരികമായ പ്രവർത്തനങ്ങളുമാണ്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണം. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലെങ്കിൽ ആ വന്ന വ്യക്തി, ഈ സംഭവം പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയില്ല ആ വന്ന വ്യക്തി ആരാണ്. ആ വന്ന വ്യക്തി ചോദിക്കുന്ന ഒന്നാമത് ചോദ്യം എന്താണ്? അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് എനിക്ക് താങ്കൾ പറഞ്ഞു തരണം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്താണെന്ന ചോദ്യത്തിന് രണ്ട് രീതിയിൽ നമ്മൾക്ക് മറുപടി പറയാൻ വേണ്ടി സാധിക്കും. ശരിക്കും മനസ്സിലാക്കുക, രണ്ട് രീതിയിൽ നമ്മൾക്ക് മറുപടി പറയാൻ വേണ്ടി സാധിക്കും. ഒന്ന്, ഇസ്ലാം കൊണ്ട് ശരീഅത്തിൽ ഉദ്ദേശിക്കുന്ന മൊത്തത്തിലുള്ള ഒരു അർത്ഥമുണ്ട്, ആ അർത്ഥം നമ്മൾക്ക് മറുപടി പറയാം. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കൊടുത്തതുപോലെ ഇസ്ലാമിന്റെ നിബന്ധനകൾ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അർത്ഥം നമ്മൾക്ക് പറയാം. ഇസ്ലാമിന്റെ നിബന്ധനകൾ, ഇസ്ലാം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ നിബന്ധനകൾ പറയുന്ന ഒരു രീതി, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കണം. ആദ്യമായിട്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ശരീഅത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് ഉലമാക്കൾ, ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ഉലമാക്കൾ വിശദീകരിക്കുന്നു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അംഗീകരിച്ചു കൊടുക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനാണ് എന്ന കാര്യം അല്ലാഹുവിന് അംഗീകരിച്ചു കൊടുക്കലാണ്. അല്ലാഹുവിന് ഒരു പങ്കുകാരുമില്ല, അവന് ഒരു പങ്കുകാരുമില്ല എന്ന വിഷയം അല്ലാഹുവിന് അംഗീകരിച്ചു കൊടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വൽ ഇൻഖിയാദു ലഹു ബിത്തഅതി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ അല്ലെങ്കിൽ അള്ളാഹു നമ്മോട് അനുസരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ കീഴ്പ്പെടലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങൾ കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹു തആലയ്ക്ക് വേണ്ടി ചെയ്യലാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തേത് വൽ ബറാഹി വഅഹ്ലിഹി, ഷിർക്കിൽ നിന്നും കുഫ്രിൽ നിന്നും അതിന്റെ ആധാരിൽ നിന്നും വിട്ടുനിൽക്കലാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം വേറെ കാഫിർ വേറെയാണ്, ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ നിർബന്ധമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള അർത്ഥം, അതാണ് ഒരു രീതിയിൽ നമ്മൾക്ക് ഇസ്ലാമിന്റെ മറുപടി പറയാൻ സാധിക്കുക. മറ്റൊരു രീതി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. ഈ വ്യക്തി വന്ന് ചോദിച്ചു ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അൻ തഷ്ഹദ, നീ സാക്ഷ്യം വഹിക്കലാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹ ഇല്ല, സത്യസന്ധമായി ആരാധിക്കപ്പെടാൻ അർഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹുണ്ട് ലോകത്ത്? അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, പക്ഷെ അതൊക്കെ ബാത്തിലാണ്. സത്യസന്ധമായി ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണെന്ന് നീ സാക്ഷ്യം വഹിക്കുക. അതിന്റെ കൂടെ വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഖുറശി അൽ ഹാഷിമി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുത്തത്. രണ്ടാമതായിട്ട് പറയുന്നു, വതുഖീമസ്സലാത, നീ നമസ്കാരം നിലനിർത്തുക, വതുതിയസ്സകാത, നീ സകാത്ത് നൽകുക അതിന്റെ അവകാശികൾക്ക്, വതസൂമ റമളാന, നീ റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക, വതഹുജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല, നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ ഹജ്ജും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പറ്റി ചോദിച്ച ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ അഞ്ച് കാര്യങ്ങളാണ് അർക്കാനുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഇസ്ലാമിന്റെ തൂണുകൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ അഞ്ച് കാര്യങ്ങളാണ്. ഇൻഷാ അള്ളാഹ് ഈ അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം മൂന്നാമത്തെ ഹദീസിൽ, അർബഉൻ നവിയിലെ മൂന്നാമത്തെ ഹദീസിൽ നമ്മൾക്ക് സംസാരിക്കാം. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഹദീസാണ് അർബഉൻ നവിയിലെ മൂന്നാമത്തെ ഹദീസ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം മൂന്നാമത്തെ ഹദീസിലേക്ക് നമ്മൾക്ക് മാറ്റിവെക്കാം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ചോദ്യം ചോദിച്ചു, പ്രവാചകൻ മറുപടി നൽകി. അതിനുശേഷം ഈ വ്യക്തി ചോദിച്ച വ്യക്തി പറയുകയാണ്, സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കുന്നു, ഒന്നിച്ച് സ്വഹാബികളുണ്ട്. ഈ വ്യക്തി വന്നു പ്രവാചകന്റെ അടുക്കലേക്ക് ഇരുന്നു, പ്രവാചകനോട് ഒരു ചോദ്യം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. മറുപടിക്ക് ശേഷം ചോദിച്ച വ്യക്തി തന്നെ പറയുകയാണ്, സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഈ ഒരു അവസ്ഥ കണ്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅജിബ്നാ ലഹു, അവിടെയുള്ള സ്വഹാബികളുടെ അവസ്ഥയെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾക്ക് ആ ഒരു അവസ്ഥ വരച്ചു കാട്ടുന്നു. ഫഅജിബ്നാ ലഹു, നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ വായിക്കുമ്പോൾ ആ ഒരു സന്ദർഭം നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅജിബ്നാ ലഹു, നമ്മൾ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് ആകെ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടാണ്? യസ്അലുഹു വയുസദ്ദിഖുഹു, അദ്ദേഹമാണ് ചോദ്യം ചോദിച്ചത്, എന്നിട്ട് അദ്ദേഹം പറയുന്നു താങ്കൾ പറഞ്ഞത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം ചോദിച്ച ആ വ്യക്തി തന്നെ പറയുന്നു താങ്കൾ പറഞ്ഞത് സത്യമാണ്. പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിക്കാൻ എപ്പോഴാണ്? അതിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടിയാണ്. പക്ഷെ ഈ ചോദിച്ച വ്യക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ച ഈ വ്യക്തി പ്രവാചകനോട് പറയുകയാണ്, താങ്കൾ പറഞ്ഞത് സത്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു സംഭവത്തിലൂടെ എന്ത് വ്യക്തമായിട്ട് അറിയാം? ഇത് ജിബ്രീലാണെന്ന് അറിയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്നറിയാം. പക്ഷേ ബാക്കിയുള്ള സഹാബികൾക്ക് അത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. ഇതിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫായിദ, പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ ചോദിക്കുന്ന വ്യക്തിക്ക് അറിവുണ്ടെങ്കിലും ബാക്കിയുള്ള ഇരിക്കുന്ന ആൾക്കാർക്ക്, ആ സദസ്സിലുള്ള ആൾക്കാർക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് അറിവില്ല എന്ന് നമ്മൾക്ക് മനസ്സിലായാൽ, അല്ലെങ്കിൽ അതിൽ ചില ആൾക്കാർക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് അറിവില്ല എന്ന് മനസ്സിലായാൽ ക്ലാസ് എടുക്കുന്ന ഷെയ്ഖിന്റെ വായിൽ നിന്ന് തന്നെ ആ മറുപടി കേൾക്കാൻ വേണ്ടി നമ്മൾക്ക് ചോദിക്കൽ അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിൽ നമ്മൾ കയറിപ്പോയി, അവിടെ ഒരു ഷെയ്ഖ് ദർസ് എടുക്കുന്നുണ്ട്, അതിന്റെ ചുറ്റും ധാരാളം വിദ്യാർത്ഥികളുമുണ്ട്. അപ്പൊ നമ്മൾക്കൊരു മസലയിൽ വ്യക്തമായ ധാരണയുണ്ട്, നമ്മൾക്കറിയാം അതിന്റെ ഉത്തരം, നമ്മൾക്കറിയാം. പക്ഷേ ഈ വിദ്യാർത്ഥികൾക്ക് അത് അറിയില്ല എന്ന് നമ്മൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഷെയ്ഖിനോട് നമ്മൾ ആ ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മൾക്ക് ആ ഉത്തരം കിട്ടാനല്ല, മറിച്ച് ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് അതിലൂടെ ഒരു ഇൽമിയായ ഒരു ഫായിദ, ഒരു പുതിയ അറിവ് കിട്ടിക്കോട്ടെ എന്നൊരു ഉദ്ദേശത്തിൽ ചോദിക്കൽ അനുവദനീയമാണെന്ന് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ആ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇൻഷാ അള്ളാഹ് ഇസ്ലാം കാര്യവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ദർസിൽ നമ്മൾക്ക് പറയാം. അതിനുശേഷം ആ വന്ന വ്യക്തി ചോദിക്കുകയാണ്, ഇസ്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. അതിനുശേഷം ആ വ്യക്തി ഒന്നുകൂടി ചോദിക്കുകയാണ്, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് താങ്കൾ ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരണം. നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് ഈമാൻ ഈമാൻ, നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ ആ വ്യക്തി ചോദിക്കുകയാണ് എനിക്ക് താങ്കൾ ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരണം. പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമ്മൾക്ക് ഈമാൻ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ മറുപടി പറയാം. ഒന്ന്, ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന മൊത്തത്തിലുള്ള അർത്ഥം നമ്മൾക്ക് പറയാം, അല്ലെങ്കിൽ ഈമാനിന്റെ നിബന്ധനകൾ അല്ലെങ്കിൽ ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ അർക്കാനുകൾ എന്താണ് എന്ന് വെച്ചുകൊണ്ട് നമ്മൾക്ക് മറുപടി പറയാം. രണ്ടും അനുവദനീയമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന രീതി ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് ഈമാൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാൻ എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ മതത്തിൽ ഈമാൻ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശം, മൊത്തത്തിലുള്ള ഉദ്ദേശം എന്താണ്? അൽ ഈമാനു, ഉലമാക്കൾ പറയുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ ബില്ലിസാൻ وَتَصْدِيقٌ بِالْجِنَانِ وَعَمَلٌ بِالْجَوَارِحِ وَالْأَرْكَانِ يَزِيدُ بِطَاعَةِ الرَّحْمَنِ وَيَنْقُصُ بِمَعْصِيَةِ الرَّحْمَنِ. ചില ഉലമാക്കൾ പറയുന്നത് കാണാം, അഞ്ച് നൂനുകളാണ് ഈമാൻ. അഞ്ച് നൂനുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നത് നൂനിലാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നത് നൂനിലാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഖൗലും ബില്ലിസാൻ, നാവ് കൊണ്ട് പറയലാണ്. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് നാവ് കൊണ്ട് പറയലാണ്. ലിസാൻ, നൂന് കൊണ്ട് അവസാനിക്കുന്നു. വതസ്ദീഖുൻ ബിൽ ജനാൻ, നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ഹൃദയം കൊണ്ട് അത് സത്യമാണെന്ന് വിശ്വസിക്കണം, തീർന്നിട്ടില്ല. വഅമലുൻ ബിൽ ജവാരിഹി വൽ അർകാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചു കാണിക്കലാണ്. അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചു കാണിക്കലാണ്. പ്രവർത്തനം ഈമാനിൽ പെട്ടതാണ്. ഒരു വ്യക്തി ചെയ്യുന്ന അമലുകൾ ഈമാനിൽ പെട്ടതാണ്. ശേഷം പറയുന്നു, യസീദു ബിത്താഅത്തിർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കുന്നതിലൂടെ ഈമാനിന് വർദ്ധനവുണ്ടാവുന്നു. വയൻഖുസു ബിമഅസിയത്തിർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ധിക്കരിക്കുന്നതിലൂടെ ഈമാൻ കുറയുകയും ചെയ്യുന്നു. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അരികിൽ ഈമാനിന്റെ വിവക്ഷ. ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ അഞ്ച് കാര്യങ്ങളാണ്: ഖൗലും ബിൽ ലിസാൻ, വതസ്ദീഖുൻ ബിൽ ജിനാൻ, വഅമലുൻ ബിൽ ജവാരിഹി വൽ അർകാൻ, യസീദു ബിത്താഅത്തിർ റഹ്മാൻ, വയൻഖുസു ബിമഅസിയത്തിർ റഹ്മാൻ. ഇതാണ് ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചില ആൾക്കാർ ഈ ഒരു ഈമാനിന്റെ ഉദ്ദേശം പറയുന്ന സാഹചര്യത്തിൽ വയൻഖുസു ബിമഅസിയത്തിർ റഹ്മാൻ എന്ന അവസാനത്തെ പദത്തിന് പകരമായിട്ട് വയൻഖുസു ബിതാഅത്തി ശൈത്വാൻ എന്ന് പറയാറുണ്ട്. ശൈത്വാനിനെ അനുസരിക്കുന്നതിലൂടെ ഈമാനിന് കുറവുണ്ടാവും. പക്ഷേ ആ ഒരു ഇബാറത്തിനേക്കാളും നമ്മൾക്ക് നല്ലത് ബിമഅസിയത്തിർ റഹ്മാൻ എന്നത് തന്നെയാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലൂടെ കുറയും. കാരണം ഒരു മനുഷ്യൻ ഒരിക്കലും തെറ്റ് ചെയ്യുന്നത് പിശാജ് മുഖേന മാത്രമല്ല, മറിച്ച് അവന്റെ ശരീരം കാരണവുമാണ്. അതുകൊണ്ടാണ് റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പിശാജിനെ കെട്ടിയിട്ടാലും ജനങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയൽ, മനസ്സുകൊണ്ട് സത്യപ്പെടുത്തൽ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ, അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ അധികരിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ കുറയുകയും ചെയ്യുന്നതിനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അരികിൽ ഈമാൻ എന്ന് പറയുക. ഇതാണ് ഇമാം ബഗ്‌വി റഹ്മത്തുള്ളാഹി അലി, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫിഈ, ഇമാം അബൂ അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ഇമാം ഇബ്നു അബ്ദുൽ ബർ അൽ അന്ദലുസി പോലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞിരുന്നത്. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചില പിഴച്ച കക്ഷികളുണ്ട്, അവർ പറയുന്നു ഈമാൻ കൂടുകയും കുറയുകയും ഇല്ല. അതേപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നു അമലുകൾ ഈമാനിൽ പെട്ടതല്ല എന്നിങ്ങനെ വ്യത്യസ്തമായ വാദങ്ങൾ പിഴച്ച കക്ഷികൾക്കുണ്ട്. അവരിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് അമലുകൾ ഈമാനിൽ പെട്ടതാണ്. അതേപോലെ തന്നെ ഈമാൻ അധികരിക്കുകയും ചെയ്യും, ഈമാൻ കുറയുകയും ചെയ്യും. അതാണ് ഈമാനിന്റെ മൊത്തത്തിലുള്ള വിവക്ഷ. ഇനി ഈമാനിന്റെ അർക്കാനകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈമാനെ നമ്മൾ പരിചയപ്പെടുത്തുക? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സ്വീകരിച്ചത്. വന്ന വ്യക്തി പ്രവാചകനോട് ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഈമാൻ. ആദ്യത്തെ ചോദ്യം, ഫഅഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് താങ്കൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരണം. രണ്ടാമത്തെ ചോദ്യം, എനിക്ക് ഈമാനിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരണം. പ്രിയപ്പെട്ടവരെ, ഇതിലൊക്കെ നമ്മൾക്ക് എത്രയോ ഫായിദകൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്, എത്രയോ ഉപകാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമ്മൾ ചിന്തിച്ചാൽ എത്രയോ കാര്യങ്ങൾ. ഇതിലൂടെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, പ്രവാചകനും സഹാബികളും ഇരിക്കുമ്പോൾ ഉലമാക്കളോട് ചോദിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ പ്രവാചകനോട് ചോദിക്കുന്ന രീതി, ദീന് പഠിക്കാൻ ആ ഒരു സ്വഭാവം നമ്മൾക്കിടയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അഹ്ലുൽ ഇൽമിനോട്, തുല്ലാബുകളോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മൾ പഠിക്കാൻ വേണ്ടി, വെറുതെ ചോദിക്കാനല്ല, പഠിക്കാനും അറിയാനുള്ള ഒരു താല്പര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾക്ക് ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ആ വ്യക്തി ചോദിക്കുന്നു, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് താങ്കൾ ഈമാൻ എന്താണ് എന്ന് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങളാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുക. രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കുക. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ കുത്തുബുകളിൽ, അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. നാലാമത്തേത് അള്ളാഹുവിന്റെ മുർസലീങ്ങളിലും അമ്പിയാക്കളിലും വിശ്വസിക്കുക. അഞ്ചാമത്തേത് അന്ത്യനാളിൽ വിശ്വസിക്കുക. ആറാമത്തേത് അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുക. എല്ലാ നന്മയും തിന്മയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാന പ്രകാരമാണ് എന്ന് വിശ്വസിക്കുക. ഈ ആറ് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, ഈ ആറ് കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് ധാരാളം ക്ലാസ്സുകൾ അതിന് ആവശ്യമായിട്ട് വേണ്ടിവരും. കാരണം ഞാൻ നിങ്ങളോട് ആദ്യത്തെ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, ഈ ഹദീസിന് ഉലമാക്കൾ പറയുന്ന പേര് ഉമ്മു സുന്ന എന്നാണ്, സുന്നത്തിന്റെ മാതാവ്. കാരണം എല്ലാ ഹദീസുകളുടെയും ആശയങ്ങൾ ഈ ഹദീസ് ഉൾക്കൊള്ളുന്നു എന്ന് ഇമാം നോവി റഹ്മത്തുല്ലാഹി അലൈഹി, ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുല്ലാഹി അലൈഹി ഒക്കെ പറഞ്ഞത് കഴിഞ്ഞ ദർസുകളിലായിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത്രയും അധികം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണങ്ങൾ ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് ഇനിയുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഇവിടെ ചെറിയ രീതിയിലുള്ള വിശദീകരണങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ആറ് കാര്യങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസമാണ്, അൽ ഈമാനു ബില്ലാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ അത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നാല് കാര്യങ്ങളാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഈമാൻ പൂർണ്ണമാവാൻ പ്രധാനമായും ആ വ്യക്തി ചെയ്യേണ്ടത് നാല് കാര്യങ്ങളാണ്. ഒന്ന്, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നു, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഒരു വ്യക്തി അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാവാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഇതിലൂടെ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇസ്ലാമിന്റെ പുറത്താണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ ഈമാനിന്റെ പുറത്താണ്, ഇസ്ലാമിന്റെ പുറത്താണ്. ഒന്നാമത്തെ വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു വതആലയുണ്ട്, അള്ളാഹു ആണ് സൃഷ്ടാവ് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിൽ അജഞ്ചലമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല മൗജൂദാണ്, അവൻ ഇപ്പോൾ ഉണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള രണ്ടാമത്തെ കാര്യം പറയപ്പെട്ടവരെ, ഉലൂഹിയത്തിൽ വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉലൂഹിയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആരാധന അള്ളാഹുവിന് മാത്രമേ നൽകാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കുക. അത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക. ഇലാഹായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ കൽപ്പന, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന വിളിച്ചത്, ജനങ്ങളെ, ഉഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുക. ഉഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞതുപോലെ, വഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇം ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. അപ്പം അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഉലൂഹിയത്ത് അള്ളാഹുവിന് മാത്രം നൽകുക. അള്ളാഹു മാത്രമാണ് ഇലാഹ്, അവനോട് മാത്രമേ ദുആ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ, അവനോട് മാത്രമേ ഇസ്തിഗാസ നടത്താൻ വേണ്ടി പറ്റുകയുള്ളൂ, അവനോട് മാത്രമേ നേർച്ചകൾ നടത്താൻ വേണ്ടി പറ്റുകയുള്ളൂ, അവന് വേണ്ടി മാത്രമേ ബലിയർപ്പണം പറ്റുകയുള്ളൂ. ഇങ്ങനെ ഇബാദത്തിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ നൽകുക. ഇതാണ് ഉലൂഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാധനയുടെ ഒരു മേഖലയും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല, അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇനി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അത് നൽകുന്നുണ്ടോ, അത് ഇൻഷാ അള്ളാഹ് ഈ ദർസിന്റെ അവസാനത്തിൽ നമ്മൾക്ക് സൂചിപ്പിക്കാം. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ കാര്യം അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക. രണ്ടാമത്തെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉലൂഹിയത്തുള്ളൂ എന്ന് വിശ്വസിക്കുക, അവൻ മാത്രമേ ഇലാഹായിട്ടുള്ളൂ. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മൾ വിശ്വസിക്കുക. അതാണ് നമ്മൾ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാ, സത്യസന്ധമായി ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ് എന്ന് വിശ്വസിക്കുക. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് എല്ലാം പരിപാലിക്കുന്നവൻ, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, അവനാണ് ഖാലിഖ്, അവനാണ് മാലിക്ക്, അവനാണ് മുദബ്ബിർ, അവനാണ് റബ്ബ് എന്ന കാര്യം അജഞ്ചലമായിട്ട് വിശ്വസിക്കുക. ഈ ലോകങ്ങൾ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമികളാവട്ടെ അല്ലെങ്കിൽ ആകാശങ്ങളാവട്ടെ, അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണെന്ന് വിശ്വാസം ഉണ്ടാവുക. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മുടെ ഇതിലെ ചില ആൾക്കാർ പറയാറുണ്ട് ഈ ലോകം നിയന്ത്രിക്കുന്നത് ചില കുത്തുബുകളാണ് അല്ലെങ്കിൽ അഖ്താബ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അബ്ദുല്ലാഹി അലൈഹി പോലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉലമാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള കള്ള ആരോപണങ്ങളും കളവുകളും പ്രചരിപ്പിച്ചുകൊണ്ട് അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് ചില സൂഫികൾ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില കുഫ്രിന്റെ വക്താക്കൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ പറഞ്ഞു നടത്തുന്നത്. അത് തെറ്റാണ്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അതാണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസം, അതാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുദബ്ബിറാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അലാ ലഹുൽ ഖൽഖു വൽ അംറു, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഔലിയാക്കളാണ് ലോകത്തെ നോക്കി നടത്തുന്നതെന്ന വിശ്വാസം ഒരിക്കലും ശരിയല്ല. പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ലോകത്തിലെ നോക്കി നടത്തുന്നതെന്ന വിശ്വാസം പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ലോകത്തെ നിയന്ത്രിക്കുന്നത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ മൂന്നാമത്തെ ഭാഗം അള്ളാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കുക. നാലാമത്തെ കാര്യം പറയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അസ്മാഉകളിലും സിഫാത്തുകളിലും വിശ്വസിക്കുക. അള്ളാഹുവിന്റെ പേരുകളിലും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ധാരാളം പേരുകളുണ്ട്, അള്ളാഹുവിന്റെ ധാരാളം വിശേഷണങ്ങളുണ്ട്, അതിലൊക്കെ അവൻ ഏകനാണെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ പേരുകൾ പോലെ ഒരാൾക്കുമില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് പകരക്കാരനായിട്ട് ആരെങ്കിലും നിങ്ങൾക്കറിയോ? ആരെയും അറിയില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പേരുകൾ അത് അള്ളാഹുവിന്റെ ഖാസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ അള്ളാഹുവിന്റെ ഖാസാണ്, ഏത് പേരായിക്കൊള്ളട്ടെ. ഉദാഹരണത്തിന്, ചില ആൾക്കാർക്ക് സംശയം വരും, അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഅാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്. ആ ഒരു പേര് പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന് ഖാസാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടല്ലേ മനുഷ്യൻ സമീഅാണ്, ഫജഅൽനാഹു സമീഅൻ, മനുഷ്യനെ ഞാൻ സമീഅാക്കി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? മനുഷ്യന്റെ സമഈന്, അവന്റെ കേൾവിക്ക് ഒരു പരിധിയുണ്ട്. മനുഷ്യൻ കേൾക്കുന്ന ഒരു പരിധി മാത്രമേ കേൾക്കൂ. ഇപ്പൊ ഈ പള്ളിക്ക് പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതേപോലെ തന്നെ നിങ്ങൾ കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കേൾവിയും മനുഷ്യന്റെ കേൾവിയും ഒരേപോലെയല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ പേരുകളെ സംബന്ധിച്ച് അള്ളാഹുവിന് എത്ര പേരുകളുണ്ട്? നമ്മുടെ നാട്ടിലെ പല ആൾക്കാരോടും അള്ളാഹുവിന് എത്ര പേരുകളുണ്ട് എന്ന് ചോദ്യത്തിന് എത്ര മറുപടി പറയാം? എത്ര നിങ്ങൾ എത്ര മറുപടി പറയാം? ചില ആൾക്കാർ പറയും 99, ചില ആൾക്കാർ പറയും 100. പ്രിയപ്പെട്ടവരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണം അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ എത്രയാണെന്ന് ആർക്കും അറിയില്ല. അള്ളാഹുവിന്റെ പേരുകൾ നിശ്ചിതമായിട്ട് എത്രയാണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ ചോദിക്കും, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 അസ്മാ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹ ദഖല الجنة. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 100 പേരുകളുണ്ട്, അല്ല 99 പേരുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 100 പേരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്വൻ, ഇന്ന ലില്ലാഹി 99 അസ്മാ. നബി സല്ലല്ലാഹു അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 99 പേരുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 99 പേരുകളുണ്ട്. മിഅത്തൻ, 100 ഇല്ലാ വാഹിദൻ, ഒന്നൊഴികെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് 99 പേരുകളുണ്ട്. ശേഷം പറയുന്നു, മൻ അഹ്സാഹ ദഖല الجنة, ആരെങ്കിലും ആ 99 പേരുകൾ പഠിക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും അത് വെച്ചുകൊണ്ട് ജീവിതം തിട്ടപ്പെടുത്തുകയും അത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദഖല الجنة, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ചില ആൾക്കാർ ഈ ഹദീസ് കേൾക്കുമ്പോൾ വിചാരിക്കും അള്ളാഹുവിന്റെ പേരുകൾ 99 മാത്രമാണ് എന്നാണ് ഈ ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നത്. അത് തെറ്റാണ്. കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ 99 എന്ന് ഈ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറയുന്നതായി കാണാം. ഇപ്പൊ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ആലിമാണല്ലോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. സഹീഹ് മുസ്ലിമിന്റെ ഷറഹിൽ അദ്ദേഹം ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നു, ഈ ഹദീസ് ഒരിക്കലും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിന്റെ പേരുകൾ 99 പേരുകൾ മാത്രമാണ് എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ പേരുകളിൽ നിന്ന് 99 പേരുകളുടെ മഹത്വമാണ് പഠിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ധാരാളം പേരുകളിൽ നിന്ന് ഏതെങ്കിലും 99 പേരുകൾ ഒരാൾ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് സ്വർഗം നൽകുമെന്നാണ് ഈ ഹദീസ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അതാണ് ഇമാം ഖത്താബി റഹിമഹുള്ള പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾക്കൊരു ഹദീസിലൂടെ മനസ്സിലാക്കാം അള്ളാഹുവിന്റെ പേരുകൾ 99 അധികമുണ്ട്. ഏതാണ് ആ ഹദീസ്? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മാ അസാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹുസ്നുൻ ഫഖാല, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വല്ല രീതിയിലുള്ള അല്ലെങ്കിൽ പ്രയാസങ്ങളോ സംഭവിച്ചാൽ അവൻ ഇങ്ങനെ ദുആ ചെയ്താൽ അവന്റെ പ്രയാസങ്ങൾ നീങ്ങും എന്ന് പറയുന്ന ദീർഘമായ ഒരു ഹദീസ്. ആ ഹദീസിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്അലുക അല്ലാഹു, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബികുല്ലിസ്മിൻ, നിന്റെ എല്ലാ പേരുകളും മുൻനിർത്തിക്കൊണ്ട്, ഹുവലക, നിന്റെ എല്ലാ പേരുകളും മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, എങ്ങനെയുള്ള പേരുകൾ, സമ്മൈത ബിഹി നഫ്സക, ആ പേരുകൾ കൊണ്ട് നിനക്ക് നീ പേര് വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പേര് വെക്കുന്നത് ഒന്നിക്കൽ അള്ളാഹു ആണ് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ശേഷം പറയുന്നു, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ ആ പേരുകൾ നീ നിന്റെ ഏതെങ്കിലും സൃഷ്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും പ്രവാചകന്മാർക്ക് നിന്റെ പേരുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള പേരുകൾ. അല്ലെങ്കിലോ ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നീ അവതരിപ്പിച്ചിരിക്കുന്ന നിന്റെ പേരുകൾ. അള്ളാഹുവെ, നിന്റെ പേരുകൾ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, എങ്ങനെയുള്ള പേരുകളാണ്, ഒന്നിക്കൽ അടിമകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ചു. ശേഷം പറയുന്നു, അള്ളാഹുവെ, നിന്റെ ചില പേരുകൾ നിന്റെ അടുക്കൽ നീ മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ആർക്കും അറിയാത്ത ചില പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്താ, അള്ളാഹുവിന്റെ പേരുകൾ 99 ഉണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നത്, ഹാദൽ ഹദീസ് യദുല്ലു അലാ അന്ന ലില്ലാഹി ഫൗഖ 99, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 പേരുകളുണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 99 പേരുകളുണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പേരുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ അസ്മാവുകൾ, അള്ളാഹുവിന്റെ അസ്മാവുകളാണ് അള്ളാഹുവിന്റെ പേരുകൾ. സിഫാത്തുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ സിഫാത്തുകളാണ് അസ്മാവുകളെക്കാളും അധികം, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് അള്ളാഹുവിന്റെ പേരുകളെക്കാളും അധികം. പക്ഷേ ഈ ഹദീസ് മഹത്വം വന്നിരിക്കുന്ന ഹദീസ് ഏത് വിഷയത്തിലാണ്, അള്ളാഹുവിന്റെ പേരുകളുടെ വിഷയത്തിൽ. ആരെങ്കിലും 99 പേരുകൾ പഠിച്ചാൽ അവൻ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എല്ലാവരോടും ഉണർത്താനുള്ളത്, അള്ളാഹുവിന്റെ 99 പേരുകൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. 99 പേരുകൾ ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല ആൾക്കാരും അള്ളാഹുവിന്റെ 99 പേര് എന്ന് പറഞ്ഞിട്ട് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, 99 പേരുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസ് എടുത്തിട്ട് ആ 99 പേരുകൾ പഠിക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം, ആ ഹദീസ് ളൈഫ് ആണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ 99 പേരുകൾ ഉദ്ധരിച്ചിരിക്കുന്ന ആ ഹദീസ് ദുർബലമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം തിർമിദി തന്നെ ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അത് ളൈഫ് ആണെന്ന സൂചനകൾ നമ്മൾക്ക് നൽകി. അതേപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് ളൈഫ് ആണെന്ന് വ്യക്തമായി പറഞ്ഞു. ഇമാം ഇബ്നു ഹസ്ം റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് ളൈഫ് ആണെന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് ളൈഫ് ആണെന്ന് പഠിപ്പിച്ചു തന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആ ഹദീസ് ളൈഫ് ആണെന്ന് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഒരിക്കലും നമ്മൾക്ക് അവലംബിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇനി പല ആൾക്കാരും ചോദിക്കും, ആ ഹദീസ് അവലംബിക്കാൻ വേണ്ടി പറ്റില്ല, 99 പേരുകൾ പഠിച്ചാൽ മഹത്വമുണ്ട്, എവിടെ നിന്നാണ് ആ 99 പേരുകൾ കിട്ടുക? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ആ 99 പേരുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഖുർആനിലും ഹദീസിലും വന്നിരിക്കുന്ന അള്ളാഹുവിന്റെ പേരുകൾ ഒരുമിച്ച് കൂട്ടിയ ധാരാളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അത്തരത്തിലുള്ള കിതാബുകൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തീരെ പ്രയാസമുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് അത് വാങ്ങിക്കാനും പഠിക്കാനും വേണ്ടി പരിശ്രമിക്കുക. തുല്ലാബുകളോട് പറയാനുള്ളത്, അവർക്ക് ഇൻഷാ അല്ലാഹ് ഒരു പക്ഷേ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഖവാഇദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തിൽ ഈ പേരുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ പേരുകൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിലൂടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അള്ളാഹുവിനുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിനുള്ള വിശ്വാസം പ്രധാനമായും ഉൾക്കൊള്ളുന്നത് 4 വിഷയത്തിലാണ്. 1, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുക. 2, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കുക. 3, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കുക. 4, അള്ളാഹുവിന്റെ അസ്മാവുകളിലും സിഫാത്തുകളിലും വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട്, അധികം സമയം നിങ്ങളുടെ സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവസാനമായിട്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ തന്നെ ധാരാളം പിഴവുകളും ന്യൂനതകളും ഉള്ള ആൾക്കാരാണ്. ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ അറിയാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. അറിയാതെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാനും അവർക്ക് ഹക്ക് മുറുകെ പിടിക്കാനും, പലരോടും ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവർ പറയും, അല്ല ഇത് ഓരോ വിഭാഗത്തിന്റെ ആശയമാണ്, അല്ലെങ്കിൽ ഇത് മുജാഹിദുകാരാണ്, അല്ലെങ്കിൽ അത് തബ്ലീഗുകാരാണ്, ജമാഅത്താരാണ് എന്നൊക്കെ അവർ പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് നമ്മോട് എന്താ പറഞ്ഞത്? തറത്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, വ്യക്തമായ ഒരു പാതയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരുന്നത്. ലൈലുഹ കനഹാരിഹ, അതിന്റെ രാവും പകലൊക്കെ ഒരുപോലെയാണ്, ആർക്കും അതിൽ ഒരു അവ്യക്തതയുമില്ല, സംഭവം വ്യക്തമാണ്, അള്ളാഹുന്റെ ദീൻ നമ്മൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എന്താണ് ഹക്ക്, എന്താണ് ദീൻ? നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാത്തത്? ദുനിയാവിന്റെ മേഖലയിൽ എത്രയോ പഠിക്കുന്നു, ദുനിയാവിന് വേണ്ടി എത്രയോ കഷ്ടപ്പെടുന്നു, പക്ഷെ ദീനിന് വേണ്ടി പഠിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മുടെ സമുദായത്തിൽ പല ആൾക്കാർക്കും വന്നുപോയ ന്യൂനത. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പേരുകളിലും വിശേഷണങ്ങളിലും അള്ളാഹു ഏകനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിന്റെ ഒരു പേരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂറാണ്, പാപങ്ങൾ മാപ്പാക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ നമ്മൾക്കത് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും, പാപങ്ങളായ ജനങ്ങൾ, അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ, നമ്മുടെ നാട്ടിൽ പൊതുവെ മംഗൂസ് മൗലിദ് എന്ന പേരിൽ ഒരു ബൈത്ത് വളരെയധികം പ്രസിദ്ധമാണ്. അതിൽ നമ്മൾക്ക് കാണാം, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി. എന്താണ് പറയപ്പെടുന്നത്? അതിന്റെ അർത്ഥം, ഇർതകബ്തു അലൽ ഖതാ, ഞാൻ തെറ്റുകൾ ധാരാളം ചെയ്തു, ഗൈറ ഹസ്റിൻ വഅദദ്, അതിന് എണ്ണവും കണക്കൊന്നുമില്ല, ലക അഷ്കു ഫീഹി യാ, അതിൽ ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു, സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവായ പ്രവാചകരെ. പറയപ്പെടുന്നവർ, ആരാ നമ്മൾക്ക് ഇത് പഠിപ്പിച്ചു തന്നത്? ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ മാപ്പാക്കുക, അല്ലാഹു അല്ലാത്ത ആർക്കാണ് പാപങ്ങൾ മാപ്പാക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പ്രവാചകനോട് ചോദിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. ചില ആൾക്കാർ പറയും അവർ പ്രവാചകനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. ഒരിക്കലും അല്ല, വല്ലാഹിയാണ് സത്യം. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റപ്പെടുത്തുന്നവൻ കാഫിറാണ്, ഒരു സംശയമില്ല ആ വിഷയത്തിൽ. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവനെ കൊല്ലണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ സ്നേഹിക്കണം. പക്ഷേ അള്ളാഹു നൽകിയതിനേക്കാളും ഒരു സ്ഥാനം ഒരിക്കലും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാൻ പാടില്ല. ഇപ്പൊ ചില ഉസ്താദ്മാർ എന്താ പറയാ, അത് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ വഴി അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്. പക്ഷേ പല ആൾക്കാരും ഇതിനെ വിശദീകരിക്കുമ്പോൾ നേരിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നതായിട്ട് തന്നെ വിശദീകരിക്കാറുണ്ട്. പല ഉസ്താദ്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെറ്റുകൾ ചെയ്താൽ മാപ്പാക്കാൻ കഴിവുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. പിന്നെ ചില ആൾക്കാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വലോ അന്നഹും ഇള്ളലമു എന്നായത്ത്, അതുപോലെ തന്നെ യാ അയ്യുൻ വബ്തഗു ഇലൈഹിൽ വസീല എന്നായത്തൊക്കെ കൊണ്ടുവരും. അത് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള വിഷയങ്ങൾ കൂടി പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ബൈത്തുകൾ, അതേപോലെ തന്നെ മാലകൾ, മൗലൂദുകൾ എത്രയോ ശിർക്കും ബിദഅത്തും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. യാതൊരു കാരണവശാലും ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. അതൊരു വ്യക്തിയുടെ ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതാക്കി കളയുന്നു. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രസിദ്ധമായ ഒരു കാര്യമാണ് ബുർദ. ഇമാം ബൂസീരിയുടെ ബുർദ, മുഹമ്മദ് ബിൻ സഈദ് ഇബ്നു ഹമ്മാദ് സിൻഹാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം രചിച്ചിരിക്കുന്ന ബുർദ എത്രയോ സദസ്സുകളിലും മജ്ലിസുകളുമായി നമ്മുടെ നാട്ടിൽ ആൾക്കാർ പാടാറുണ്ട്. പച്ച കുഫ്രുകളാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്, ശരിയായ കുഫ്രിന്റെ വചനങ്ങൾ. ആർക്കും ഒരു തരത്തിലും അത് ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. അത്രയും കുഫ്രിന്റെ വചനങ്ങളാണ് ഇമാം ബൂസീരിയുടെ ബുർദയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് വചനങ്ങൾ മാത്രം സൂചിപ്പിക്കാം. അതിലൊരു വചനമുണ്ട്, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. യാ അക്റമൽ ഖൽഖി, ഏറ്റവും ഉത്കൃഷ്ടരായ അള്ളാഹുവിന്റെ സൃഷ്ടിയെ, അതായത് റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി ലോകത്ത് വന്നിരിക്കുന്നതിലും അമ്പിയാക്കളിലും അതേപോലെ തന്നെ മലക്കുകളിലും ഒക്കെ വെച്ച് ഏറ്റവും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പ്രിയപ്പെട്ടവർ, ഈ പറയുന്ന വചനം കുഫ്രല്ലേ? എന്താ പറയുന്നത്? പ്രവാചകരെ, എനിക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ താങ്കളോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ അഭയം ചോദിക്കുക? പ്രിയപ്പെട്ടവരെ, കുഫ്രല്ലേ? മുസ്ലിമിന് അള്ളാഹു പഠിപ്പിക്കുന്ന എന്താ? പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. അതുകൊണ്ടാണ് ഖുർആനിന്റെ വചനങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ സഹായം തേടേണ്ടത് അള്ളാഹുവിനോടാണ്. അതല്ലാതെ ഈ പഠിപ്പിക്കുന്നത് പോലെ പ്രവാചകരെ, അങ്ങയോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രവാചകനോട് മാത്രമേ ചോദിക്കാൻ വേണ്ടി പറ്റൂ എന്നല്ല അർത്ഥം. അത് കുഫ്രല്ലേ? പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മൾക്ക് അത് പഠിപ്പിച്ചു തന്നത്? അതേപോലെ തന്നെ അതിന്റെ അകത്ത് കാണാം, ഫൈന മിൻ ജൂദിക ദുന്യ വളറതഹ തുടങ്ങിയ വചനങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദുനിയാവും അതേപോലെ തന്നെ ആഖിറവും ഒക്കെ പ്രവാചകന്റെ ഉദാരതയിൽപ്പെട്ടതാണ്, പ്രവാചകന്റെ സംഭാവനയിൽപ്പെട്ടതാണ്. അതിനുശേഷം, വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, പ്രവാചകനെ, താങ്കളുടെ ഇൽമിൽപ്പെട്ടതാണ് ലോഹുൽ മഹ്ഫൂദിൽ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ പക്ക കുഫ്രല്ലേ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ ചെല്ലുന്നവരുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ അവൻ മുജാഹിദായിരിക്കും, ജമാഅത്ത് ആയിരിക്കും, തബ്ലീഗ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാതിരിക്കുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടാവരുത്. ദീന് പഠിക്കുക, ദീന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ ദീന് വളരെ വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ പഠിക്കുവാനും മനസ്സിലാക്കാനും എനിക്കും നിങ്ങൾക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറച്ച് ദീർഘിപ്പിച്ചു പോയെന്ന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതിന്റെ പേരിലാണ് സൂചിപ്പിച്ചത്. തൗഹീദ് ഇല്ലെങ്കിൽ നമുക്ക് ഇഹറ ലോകത്ത് വിജയമില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യുവഫിഖന അജ്മഈൻ ലിമാ യുഹിബ്ബുഹു വയർദാ മിൻ സദീദിൽ അഖ്വാലി വസാലിഹിൽ അഅമാൽ വഅൻ യുസ്ലിഹ ലനാ ശഅനനാ കുല്ലഹ് വഅൻ യഹ്ദിയനാ ഇലൈഹി സിറാത്തൻ മുസ്തഖീമ ويغفر لنا ذنوبنا كلها اللهم صل وسلم على عبدك ورسولك وسيدنا محمد وعلى آله وصحبه أجمعين والسلام عليكم ورحمة الله وبركاته.